Name of the Father, Son, and the Holy Spirit, one true God.
Amen.
Today we are heading the seventh Sunday after the Feast of Pentecost. Pentecost Perunnalinu Shesham Ulla Ezhamathe Njayaraazhchayilanu Nammal Ethiyirikkunnathu. Innathe Veda Bhagam is taken from St. Mark, chapter 3, verses 20 to 30. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ നിങ്ങളുടെ മുൻപാകെ വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ ഹൗസ് ഡിവൈഡഡ് കനോട്ട് സ്റ്റാൻഡ്. യേശുക്രിസ്തു രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അവനെ ധാരാളം ആളുകൾ അനുഗമിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് ഈ ക്രൗഡ് എന്നുള്ള വാക്ക് മാർക്ക് ഈസ് യൂസിങ് മെനി ടൈംസ്. മാർക്കിൻ്റെ ഗോസ്പലിൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 14 ടൈംസ് ഹീസ് യൂസിങ് ദ വേർഡ് ക്രൗഡ്. അത് ജനം യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആളുകളെ കുറിച്ച് മൾട്ടിറ്റ്യൂഡ്, അതായത് നമുക്കറിയാം മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ജനനമോ മറ്റതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഹീസ് കമ്മിങ് സ്ട്രെയിറ്റ് ടു ദി പബ്ലിക് മിനിസ്ട്രി ഓഫ് ജീസസ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 വർഷത്തെ നടന്ന സംഭവങ്ങളാണ് മർക്കോസ് പ്രധാനമായിട്ടും പറയുന്നത്. ഈ 16 ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കിയാൽ മെനി ഓഫ് ദി ടൈംസ് ജീസസ് വാസ് സറൗണ്ടഡ് വിത്ത് പീപ്പിൾ. ധാരാളം ആളുകളുടെ സറൗണ്ട് ചെയ്താണ് കർത്താവ് ഇങ്ങനെ പൊയ്ക്കൊണ്ട് ഇരിക്കുന്നത്. അത് ആ സംഭവം നടക്കുന്നതിനിടയ്ക്ക് ഹിസ് ഓൺ ഫാമിലി ദേ കം ആൻഡ് ദേ വാണ്ട് ടു ടോക്ക് ടു ഹിം. കർത്താവിൻ്റെ മിനിസ്ട്രി ആളുകളെ സൗഖ്യപ്പെടുത്തുന്നു, അനേകർ ദൈവസന്നിധിയിലേക്ക് വരുന്നു. ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്ക് ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ഈ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഇൻട്രപ്ഷനാണ്. ദേ ആർ കമ്മിങ് ആൻഡ് ദേ ആർ ബോദറിങ് ഹിം. എന്നിട്ട് പറയുകയാണ്, യു ഹാവ് ടു ഈറ്റ് സംതിങ്, യു ഹാവ് ടു ഡ്രിങ്ക് സംതിങ്, യു ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ് ഫോർ ലോങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയും. അവസാനം കർത്താവ് അവരെ റെബ്യൂക്ക് ചെയ്ത് അവരോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാനായിട്ട് പറഞ്ഞ് അവരെ വിടുന്ന സമയത്ത് They are telling, oh, this man is out of mind. Even endana thalake bodhamilla annulla reethilana parayunnathu bhashanam kadikkunnilla even ondalo he is going to kill himself if he doesn't take care of his physical needs ennu paranjonde own family avane idu cheyidonde pressure kodutonde irikkana. And he is telling a house divided and the other people, they are telling, you know, whatever the miracles he is doing, he is not doing it with the power of the Holy Spirit. He got a bad spirit and it is called Beelzebub ennu parayna aa outside adulla oru devadeye kondana allengu oru pisajane kondana ee rogasaukyam okkeyum cheyunnathennu aalukale paranju prajaripikkiyana. And he is telling a house divided against him itself cannot stand. A kingdom that is divided cannot stand. ഒരു രാജ്യം രാജ്യത്തിനെതിരെ എതിർത്ത് കഴിഞ്ഞാൽ ആ രാജ്യം നിലനിൽക്കുകയില്ല. ഒരു വീടിനെതിരായിട്ട് എതിർത്ത് കഴിഞ്ഞാൽ ആ വീട് നിലനിൽക്കുകയില്ല. ഇത് നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ട അറിയേണ്ടുന്ന ഒരു വലിയ തത്വമാണ് കർത്താവ് ഇവിടെ പറഞ്ഞ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ഫാമിലി ഡൈനമിക്സ്, അത് if the family is dividing itself, നമ്മുടെ ഇൻട്രാക്ഷൻസ്, നമ്മുടെ ഡീലിങ്സ്, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്ന സന്ദർഭങ്ങൾ ഒക്കെ ആ ഭവനത്തിൻ്റെ വെൽബീയിങ്ങിനായിട്ട് അതിൻ്റെ ഗ്രോത്തിനായിട്ട് ഡെവലപ്മെൻറ്റിനായിട്ട് ഉതകുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം പേരൻസ് ദ ഫാമിലി ഡൈനാമിക്സ് ബിറ്റ്വീൻ പേരൻസ് വിത്ത് ചിൽഡ്രൻ, പേരൻസ് വിത്ത് പേരൻസ്, ഓൾഡ് ചൈൽഡ് ആൻഡ് യങ് ചൈൽഡ്, ഇൻലോസ്, അതുപോലെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ്, ഫാമിലിയായിട്ട് ബന്ധപ്പെടുന്ന ഒത്തിരിയും സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫാമിലി യൂണിറ്റ്സ് എന്ന് പറയുന്ന ന്യൂക്ലിയർ ഫാമിലീസാണ് പ്രധാനമായിട്ട്. ഹസ്ബൻഡ് വൈഫ് കല്യാണം കഴിച്ച് ഒരു കൊച്ച് അല്ലെങ്കിൽ 2 കൊച്ച് അല്ലെങ്കിൽ 3 കൊച്ച് അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുന്ന ന്യൂക്ലിയർ ഫാമിലീസാണ് ഇപ്പം നമ്മൾ കാണുന്ന മെജോറിറ്റി ഓഫ് ദ ഫാമിലീസ്. എന്നാൽ ഇന്ന് ഓൾഡൻ ഡേയ്സ് എന്ന് പറയുന്നത് 4 ജനറേഷൻ 5 ജനറേഷൻ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കൂട്ടുകുടുംബങ്ങളുടെ വ്യവസ്ഥിതികൾ പണ്ടും ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെയും നിലനിൽക്കുന്നുണ്ട്. ഈ കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ അവർ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, ഈ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള കുടുംബങ്ങളിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ഒറ്റ കുഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞായിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്ന ഈ കുഞ്ഞുങ്ങൾ. കൂടുതൽ മെമ്പേഴ്സ് ഉള്ള വീട്ടിൽ താമസിക്കുന്ന വളരുന്ന ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ എപ്പോഴും ഹീ ഓർ ഷീ വിൽ ബി കെയറിങ് ഫോർ അതർ പീപ്പിൾ. എന്നാൽ ഈ ഒറ്റ മോൻ അല്ലെങ്കിൽ ഒറ്റ മോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ എപ്പോഴും ഈ നോ ദേ വിൽ ബി മോർ സെൽഫിഷ്. ഞാനീ പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല പറഞ്ഞത്, അവരുടെ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിക്കുന്ന സൈക്കോളജിസ്റ്റ് പറയുന്ന കാര്യമാണ്. അതുപോലെ റിലേഷൻഷിപ്സ്, കുടുംബബന്ധങ്ങൾ, കുടുംബബന്ധങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഭർത്താവും ഭാര്യയും കുടുംബവും ഒരുമിച്ചുള്ള ജീവിതത്തിൽ പലരും നമ്മളീ പറഞ്ഞുള്ള രാത്രിയും പകലും അധ്വാനിക്കുന്നു. ആ കുടുംബത്തെ ഒരു കരയെത്തിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്നു. പക്ഷേ പല സന്ദർഭങ്ങളിലും പരസ്പരമായിട്ടുള്ള നമ്മുടെ സംസാരങ്ങളും നമ്മൾ ചെന്നിട്ട് ഇടപെടുന്ന സിറ്റുവേഷൻസൊക്കെയും അതിനെ നെഗറ്റീവ്സ് ആയിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. വഴക്കുകൂടാത്ത കുടുംബങ്ങളില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒച്ചവെക്കാത്ത ഒരു സ്ഥലവും കാണത്തില്ല. പക്ഷേ പലപ്പോഴും ഇത് നമ്മുടെയൊക്കെ റിലേഷൻഷിപ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് തീരുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. ഭർത്താവിനെ ഇഷ്ടമില്ലാത്ത ഭാര്യയുണ്ട്, ഭാര്യ ഇഷ്ടമില്ലാത്ത ഭർത്താവുണ്ട്, കല്യാണം കഴിച്ച ദിവസം തൊട്ട് ഇയാൾ മനുഷ്യനെ എനിക്ക് കണ്ടുകൂടാന്ന് പറഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ അതുപോലെ തന്നെ തിരിച്ച് അയ്യോ എന്ത് നല്ല ആലോചനയൊക്കെ എനിക്ക് വന്നതാ, പിന്നെ തമ്പുരാൻ്റെ പിന്നെ ഒരു എന്തുവാ ഇത് പറഞ്ഞു എൻ്റെ തലവിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് പച്ചയ്ക്ക് നമ്മൾ ഭർത്താവിനോടെയും ഭാര്യയോടെയും തിരിച്ചു മറിച്ച് നമ്മളെല്ലാം ഇത് പറയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊക്കെ ഒരു അളവ് വരെ ഇറ്റ്സ് ഓക്കെ ആണ്. പക്ഷെ ഇത് ഇഫ് യു കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്, അത് ഈ കുടുംബത്തിൻ്റെ ആ ത്രെഡ് അതിൻ്റെ ആ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ചെറിയ ഹോൾസ് ഇത് ഉണ്ടാക്കും. പലപ്പോഴും നമ്മൾ ഈ സ്നേഹം പറയുമ്പോൾ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ട്, ഒരു കുടുംബത്തിലെ കോൺവെർസേഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആളുകളെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഏതിപ്പം ഭർത്താവ് തെറ്റുകാരനായിരിക്കും അല്ലെ ഭാര്യ തെറ്റുകാരിയായിരിക്കും അല്ലെ കുഞ്ഞുങ്ങൾ ഇതായിരിക്കും. ഒരു കോൺവെർസേഷൻ വരുന്ന സമയത്ത് ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ അതിനകത്ത് ഒരാളെ ഒറ്റപ്പെടുത്താനായിട്ട് നോക്കുകയാണെങ്കിൽ ആ ആളിനെ സംബന്ധിച്ചിടത്തോളം ആ ആളിൻ്റെ ലൈഫിൽ ഇസ് ഗോയിങ് ടു മേക്ക് മിസറബിൾ ഓർ ടെറിബിൾ ചേഞ്ചസ് ഫോർ ദ പേഴ്സണാലിറ്റി. മക്കളെല്ലാം കൂടെ ഭാര്യയും കൂടെ ചേർന്ന് അപ്പനെ ഒരു കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ച് എല്ലാ ഏത് കോൺവെർസേഷൻ വന്നാലും അവസാനം അപ്പൻ്റെ തലയെ വന്നിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ തലയെ വന്നിരിക്കും, അല്ലെങ്കിൽ മൂത്ത മോടെ അല്ലെങ്കിൽ ഇളയ മോടെ അല്ലെ ഇടയ മോൻ്റെ തലയെ വന്നിരിക്കും. അങ്ങനെ നമ്മൾ ഈ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഒരാളെ മാത്രം വിക്ടിമൈസ് ചെയ്യുന്ന കോൺവെർസേഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് ഹോൾസ് ഇൻ ദി ഫാമിലി പ്ലാറ്റ്ഫോം. അതുപോലെ നമ്മുടെ കോൺവെർസേഷൻസ് പലപ്പോഴും, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പുരുഷൻ്റെ ലാംഗ്വേജും സ്ത്രീയുടെ ലാംഗ്വേജും വ്യത്യാസമാണ്. പുരുഷന് മനസ്സിലാകുന്ന പോലെ അല്ല സ്ത്രീക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾ ഈ പിള്ളേർക്ക് ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും, അതായത് പുരുഷൻ പറയുന്ന വാക്കുകളുടെ അർത്ഥമല്ല സ്ത്രീക്ക് മനസ്സിലാകുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഒരു കല്യാണത്തിന് പോയി, വളരെ ഭംഗിയായിട്ട് ഭാര്യ നല്ല വൃത്തിയായിട്ട് ഉടുത്ത് സാരിയൊക്കെ ഉടുത്ത് നല്ല സുന്ദരിയായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. ഈ പുള്ളി അതിനെ കൂട്ടത്തിൽ പോയി ആരോടും ഡ്രിങ്കും കൊടുത്തു. പുള്ളി ഇങ്ങോട്ട് വന്നേച്ച് അടുത്ത് നിന്ന ഒരു ചേച്ചിയെ കണ്ടേച്ച് പറയുക, ആ സാരി നല്ല ഭംഗിയായിരിക്കുന്നു. പുള്ളിയുടെ ഭാര്യയെക്കുറിച്ചൊന്നും പറയുന്നില്ല, മറ്റേ സ്ത്രീ ഉടുത്ത ഭാര്യ ആ സാരി നല്ല ഭംഗിയായിരിക്കുന്നു. ഈ പാവപ്പെട്ട മനുഷ്യന് അയാളുടെ മനസ്സ് വിചാരിച്ചെന്താന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ സാരി മേടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അയാളിത് പറയുന്നത്. പക്ഷേ അയാൾക്ക് കിട്ടാൻ പോകുന്ന പൂരം ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കോൺവെർസേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഹൗ ദ അതർ പേഴ്സൺ ഈസ് ഗോയിങ് ടു ടേക്ക് ഇറ്റ്, മറ്റേ ആൾ എങ്ങനെയായിരിക്കും എടുക്കുന്നത്. കൊത്ത കൊത്ത വണ്ടി ഓടിക്കുന്ന ഭർത്താവ്, പുള്ളി ഇരുന്ന് ഇങ്ങനെ ലൈറ്റ് നോക്കുന്നു, ഇത് പറയുന്നു, വഴി നോക്കുന്നു, GPS പിടിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഒരു ചവിട്ടി ചവിട്ടുന്നു, പുള്ളി തല ചൊറിയുന്നു. ഇങ്ങനെ പുള്ളിക്ക് ഈ പണി അറിയത്തില്ല. ഭാര്യ അവിടെ ഇരുന്നുകൊണ്ട് പറയാം, അയ്യോ ഇന്ന മറിയാമ്മയുടെ ഭർത്താവ് എന്ത് ഭംഗിയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, അങ്ങോട്ട് കയറിയിരുന്ന് അതങ്ങോട്ട് തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കോൺവെർസേഷൻ മതി അവരുടെ കുടുംബത്തിൽ വഴക്കിൻ്റെ പത്തേമാരി അവിടെ പൊട്ടിത്തെറിക്കാനായിട്ട്. അപ്പോൾ ഈ കുടുംബബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റൻഷനലായിട്ടായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അല്പം ഒന്ന് കൺട്രോൾ ചെയ്യാമെങ്കിൽ ഓരോ വാക്കുകളും എങ്ങനെ മറ്റാൾ എടുക്കും, നമ്മൾ പറയുന്ന കാര്യം മറ്റേ അടുത്ത ആൾ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ എടുക്കുന്നത്, ദ ബ്ലെയിംസ്, ഓരോരുത്തരെയും നമ്മൾ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അടുത്ത ആളത് അത് ടേക്ക് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഫാമിലി ഡയനമിക്സിനകത്ത് കുടുംബ ബന്ധങ്ങൾ, ഇപ്പോൾ പേരൻസ്, ഈ കഴിഞ്ഞ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാനൊരു നേഴ്സിംഗ് ഹോമിൽ ഇരുന്നപ്പോൾ ഒരപ്പച്ചനെ കണ്ടു. പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളിയുടെ ഭാര്യ മരിച്ചിട്ട് കുറേ നാളായി. ജീവിതത്തിൻ്റെ സായാഹ്നം ഏകദേശം 92 എങ്ങാണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരന് പറഞ്ഞു, പുള്ളിയുടെ മക്കളെല്ലാം ഗൾഫിലൊക്കെയാണ്, പ്രായമായപ്പോൾ അപ്പനെയും അമ്മയും അവർ ഒരു നേഴ്സിംഗ് ഹോം പോലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആക്കി. അപ്പന് ഈ മോന് പൈസ, മക്കൾ പൈസ അയച്ചു വിടുന്ന അപ്പൻ തന്നെ വെച്ച വീടാണ്. അപ്പൻ ആ വീട് വിട്ടുവാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ വിഷമത്തോട് പറഞ്ഞു, എനിക്ക് ആ വീട് വളരെ ഇതായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ സ്ഥലത്തു നിന്ന് ബസ് കയറി പുള്ളിയുടെ വീട്ടിൽ പോകും, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും. അവസാനം ഈ നേഴ്സിംഗ് ഹോമുകാരെ ആ മക്കളെ അറിയിച്ച് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ വീടങ്ങ് വിറ്റു. പുള്ളീനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ വീട് വിറ്റു. അത് കഴിഞ്ഞിച്ച് പുള്ളിയുടെ പ്രതീക്ഷകൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. വീട് ഇത് പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങി സ്വന്തമായിട്ടുള്ള വീട് പോയി. അത് കഴിഞ്ഞിച്ച് എല്ലാ പുള്ളിയുടെ എല്ലാ ട്രസ്റ്റും വെച്ചുകൊണ്ടിരുന്നത് ആ അമ്മച്ചി നല്ല മിടുക്കിയൊരു അമ്മച്ചയായിരുന്നു. ഈ പുള്ളിക്ക് ഗുളിക എടുത്തു കൊടുക്കുകയും പുള്ളിയുടെ കാര്യങ്ങൾ നോക്കുകയും പുള്ളിക്ക് എന്തുമാണ് ഒരു സൈന്യം പാളയിറങ്ങിയാലും അമ്മച്ചി അതിന് മുമ്പിൽ ഇങ്ങനെ തള്ളക്കോഴിയെ പോലെ നിന്നെല്ലാം ചെയ്യുന്ന ഒരു അമ്മച്ചയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അമ്മച്ചി അങ്ങ് മരിച്ചു ഈ കഴിഞ്ഞിടയ്ക്ക്. പുള്ളി ഇങ്ങനെ മേലോട്ട് നോക്കിക്കൊണ്ട് ഇരിക്കുക. ഞാൻ പറഞ്ഞ ഈ കുടുംബ ബന്ധം, നമ്മളൊക്കെ നമ്മളെല്ലാം ഭാര്യയുമായിട്ടും ഭർത്താവുമായിട്ടും കുഞ്ഞുങ്ങളുമായിട്ടും ഒക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഒരു 25 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 50 വർഷം കഴിയുമ്പോൾ, വാട്ട് ഈസ് ദ എൻഡ്? നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി നമ്മളിങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കുന്ന ഒരു സമയത്ത് അറിയാതെ നമ്മൾ പറയും, ഞാനൊരു ഐ എം എ ഗ്രേറ്റ് പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എന്താ ഈ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ ഇതെന്ന് പറയുന്നത്? ആ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതിരിക്കാനായിട്ട് തക്കവണ്ണം നമ്മൾ സൂക്ഷിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റിയാണ്, വിനയം. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും, ഹ്യൂമിലിറ്റി ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് പ്രൈഡ്. നമുക്ക് ഇന്ന് പകലോ മറ്റത്തെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കെട്ടിച്ചപ്പോൾ 100 പവനും 200 കോടി രൂപയും ഒക്കെ കൊണ്ടുവന്നായിരിക്കും, ഒന്നും തിരിച്ചു പറയുന്നില്ല. പുള്ളിക്കാരത്തിയുടെ വിസയിലായിരിക്കും ഞാൻ അമേരിക്ക വന്നത്. ഇതൊക്കെ സംഭവങ്ങളെല്ലാം ശരിയാണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്ന സമയത്താണ്, അതുപോലെ നമുക്കറിയാമല്ലോ വഴക്ക് കൂടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ തുറുപ്പായിട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അവിടെ നിങ്ങളുടെ വീട്ടിൽ പണ്ട് പറയര് ഇത് ചെയ്തപ്പം ഇത് ചെയ്തത്, ഇങ്ങനെ ചില കാര്യങ്ങൾ അത് കൃത്യമായിട്ട് അറിയാം. ആ ഭർത്താവിന് ചുമ്മാ ഇരിക്കുന്ന മനുഷ്യനെ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ ഇയാൾ അവിടെ കിടന്നുകൊണ്ട് അത് തുള്ളി ചാടുമെന്ന് അവർക്കറിയാം. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട്, ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഒരു കുടുംബം മക്കളും ഭാര്യയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നമ്മളെ തന്നെ അല്പം ഒന്ന്, ഈ കുടുംബം എന്ന് പറയുന്നത്, ഈ ഫാമിലി യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി. ഇതൊരു പളുങ്ക് പാത്രമാണ് ഇത് പൊട്ടിച്ചിതറിപ്പോകാനായിട്ട്. ഓരോരുത്തരുടെ സ്നേഹപ്രകടനം ഞാൻ കഴിഞ്ഞ ഒരു സമയത്ത് ഒരു മലയാളം ഇതിനകത്ത് വായിച്ചു. ഒരു മനുഷ്യന് കള്ളിഷാപ്പിലിരുന്ന് കള്ളടിക്കാം, കള്ളടിച്ച് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ പുള്ളി അവിടെ വന്ന് കുറേ ചുറ്റും ആളുകൾ ഇരിപ്പുണ്ട് ഷാപ്പിൽ. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് എത്രവർക്ക് അറിയാമെന്ന്. ഷാപ്പിൽ ചെന്നാൽ അവിടെ ഓഡിയൻസ് ഉണ്ട്, അവരിങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ പുള്ളി പറയുന്നത് മുഴുവൻ പുള്ളിക്ക് ഭാര്യയോടുള്ള സ്നേഹമാണ്, പുള്ളിക്ക് ഭാര്യയോടുള്ള സ്നേഹമായി പറയും. പക്ഷെ നമ്മൾ ഈ റോങ് പ്ലേസിൽ, റോങ് ടൈമിൽ, റോങ് തിങ്സ് ഇതൊക്കെ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇതെല്ലാം ആഡപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന കല്യാണ ശുശ്രൂഷയുടെ ഏറ്റവും അവസാനം ഈ കൈ പിടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പറയുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾ സ്നേഹത്തോടും പ്രേമത്തോടും കൂടി വ്യാപരിക്കാനായിട്ട് പറയുന്നുണ്ട്. സ്നേഹത്തോടും പ്രേമത്തോടും പറഞ്ഞാൽ കല്യാണം കഴിച്ച് 100 വർഷമായാലും ഇന്നലെ കണ്ട പെണ്ണിനോടുള്ള ആ പ്രേമം ഉണ്ടല്ലോ, ആ അനുരാഗത്തിൻ്റെ, പ്രണയത്തിൻ്റെ ആ ഇൻറ്റൻസിറ്റിയോടെ ആയിരിക്കണം ഓരോ സമയത്തും ഭർത്താവും ഭാര്യയും തമ്മിൽ കാണുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത്. ഇവിടെ ഫോർഗിവ്നെസ് ഉണ്ട്, ഹ്യൂമിലിറ്റി ഉണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിനകത്ത് നമ്മൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഡോഴ്സിനെ കുറിച്ച് പറഞ്ഞു, വാതിലുകളെ കുറിച്ച് പറഞ്ഞു. വാതിലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്മരണയിൽ ഒത്തിരിയും വാതിലുകളുണ്ട്. ഇന്ന് ഈ പറയുന്ന ഈ കുടുംബങ്ങളെ തമ്മിൽ, കുടുംബത്തിൻ്റെ ഉള്ളിൽ വീഴുന്ന ഹൗസ് ദാറ്റ് ഈസ് ഡിവൈഡഡ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഈസ് എ ഫെൻസ്, അല്ലെങ്കിൽ ഒരു വാള്, ഒരു വലിയ ഭിത്തി കൊണ്ട് അതിനെ അടച്ച്, വേർതിരിവിൻ്റെ ഒരു ഭിത്തി കൊണ്ട് അതിനെ അടച്ചു മാറ്റുകയാണ്. അതാണ് ഈ ഫെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ഫെൻസിനെതിരെ ഉള്ളതാണ്. ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ മതിൽ നമുക്ക് കെട്ടിപ്പൊക്കാനായിട്ട് സാധിക്കും. ആ മതിൽ നമ്മൾ കെട്ടിപ്പൊക്കുമ്പോഴേക്കും വൈരാഗ്യം വർദ്ധിക്കുകയും സ്പർദ്ധ കൂടുകയും ഒരിക്കലും നമ്മൾ എങ്ങും ചെത്താത്ത അവസ്ഥ. ഈ കുടുംബങ്ങൾ, കുടുംബബന്ധങ്ങൾ ശിഥിലമായിത്തീരുന്നത് അത് ഭർത്താവും ഭാര്യയുമായിട്ടാണെങ്കിലും കുഞ്ഞുങ്ങളുമായിട്ടാണെങ്കിലും സുഹൃത്തുക്കളുമായിട്ടാണെങ്കിലും നമ്മൾ സുതാര്യമായിട്ട് ഓപ്പണായിട്ട് ഓപ്പൺ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനും ഇറങ്ങാനും കാണാനും ഒക്കെയുള്ള ഒരു ഓപ്പൺനെസ് നമ്മൾ ജീവിതത്തിൽ കൊടുക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ഡിഫറൻസ് പറയുന്നത്. ബ്രിഡ്ജ് ആൻഡ് ദി വോൾ, ഭിത്തി എന്ന് പറഞ്ഞാൽ നമുക്കതിൽ കയറി പോകാനായിട്ട് ഒക്കത്തില്ല. എന്നാൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ രണ്ട് കരകളെ തമ്മിൽ ഈസിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഈ വോൾസ് അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ട വാതിലുകളുടെ അവസ്ഥയിൽ നിന്ന് നല്ല ബ്രിഡ്ജസായിട്ട് രണ്ട് ദ്വീപുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജസായിട്ട് ആയിത്തീരുവാനൊക്കെ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എ ഹൗസ് ഡിവൈഡഡ് വിൽ നോട്ട് സ്റ്റാൻഡ്, എ നേഷൻ ദാറ്റ് ഇസ് ഡിവൈഡഡ് വിൽ നോട്ട് സ്റ്റാൻഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.